ഇനി അദ്ദർസുൽ അവ്വൽ സൂറത്തുൽ ഫാത്തിഹ വ ഖിസാറുസ്സുവർ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് ദർസിലേക്ക് പ്രവേശിക്കുകയാണ്. ഖാല റഹിമഹുല്ലാ ഇതിൻ്റെ പി ഡി എഫ് കൊടുത്തിട്ടുണ്ട്, എങ്കിൽ മാത്രമേ ഈ ദർസ് ഉപകാരപ്പെടുകയുള്ളൂ. ഷെയ്ഖ് വിനുവാസ് റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു, അദ്ദർസുൽ അവ്വൽ സൂറത്തുൽ ഫാത്തിഹ വ ഖിസാറുസ്സുവർ, ഖസീറുൻ അതിൻ്റെ ജം ആണ് ഖിസാറുൻ, സൂറത്തുൻ അതിൻ്റെ ജം ആണ് സുവർ, ചെറിയ സൂറത്തുകൾ, ഫാത്തിഹയും ചെറിയ സൂറത്തുകളും എന്നാണ് അധ്യായത്തിന്റെ പേര്. ഒന്നാമത്തെ ദർസ് സൂറത്തുൽ ഫാത്തിഹ. വമാ അംകന മിൻ ഖിസാരി സുവരി, ഒരാൾ ആദ്യമായി പഠിക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹയും പിന്നീട് സാധ്യമാകുന്നത്ര ചെറിയ സൂറത്തുകളും. വമാ അംകന സാധ്യമാകുന്നത്ര, ഖിസാർ സുവർ ചെറിയ അധ്യായങ്ങളും സൂറത്തുകളും. മിൻ സൂറത്തി സിൽസല ഇലാ സൂറത്തി നാസ്, നാസ് വരെ, സിൽസല മുതൽ നാസ് വരെ മൊത്തം 17 അധ്യായങ്ങളുണ്ടാവും. അതെങ്ങനെ പഠിക്കണം? തൽഖീനൻ വ തസ്ഹീഹൻ, ഇതൊരു മൻഹജാണ്. ഈ തൽഖീനി പറയുന്ന നാല് കാര്യങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ അവലംബിക്കേണ്ട ഒരു മൻഹജാണ്, ഒരു ഉസൂലാണ്. തൽഖീനൻ, തൽഖീൻ ആയിക്കൊണ്ട്, വ തസ്ഹീഹൻ, തസ്ഹീഹ് ആയിക്കൊണ്ട്, ലിൽ ഖിറാഅ, ഖിറാഅത്ത്, വ തഹ്ഫീളൻ, വ ശർഹൻ ലിമാ യജിബു ഫഹ്മുഹു. നാല് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് തൽഖീൻ എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്, രണ്ടാമത്തത് തസ്ഹീഹൻ ലിൽ ഖിറാഅത്തി, ആ ഖിറാഅത്തിനെ തസ്ഹീഹാക്കിക്കൊണ്ട്, സഹഹ എന്ന് പറഞ്ഞാൽ ശരിയാക്കുക, സഹീഹാണെന്നുള്ളത് പരിശോധിക്കുക, തഹ്ഫീള് ഹിഫ്ലാക്കുക, ഷർഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം, ലിമാ യജിബു ഫഹ്മുഹു, അതിൽ മനസ്സിലാക്കൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളെ അതിന്റെ ഷറഹ് പഠിച്ചുകൊണ്ടും. അപ്പൊ തൽഖീന്, തസ്ഹീഹ്, തഹ്ഫീള്, ഷറഹ്, ഇതാണ് അദ്ദേഹത്തിന്റെ, ഷെയ്ഖ് ബിൻബാസ് റഹ്മത്തുള്ളാഹിയുടെ കൗല് ഇതാണ്. ഇനി ഇതിന് ഷെയ്ഖ് അബ്ദുറസാഖുൽ ബദർ ഹഫിളഹുല്ലാ കൊടുത്തിട്ടുള്ള ഷറഹാണ് വായിക്കാൻ പോകുന്നത്. ഷറഹ് നോക്കിക്കോ. ഹാദാഹു അദ്ദർസുൽ അവ്വൽ മിന ദുറൂസിൽ മുഹിമ്മ ലിൽ ആമത്തിൽ ഉമ്മ. ഷെയ്ഖ് ബിൻബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ദർസുകൾ അതിലെ ഒന്നാമത്തെ ദർസാണത്. വഹുവ ഫീ തഅലീമിഹിം, ഈ ദർസിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത്, പഠിക്കാൻ വേണ്ടി പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ വ ഖിസാറുസ്സുവർ, സൂറത്തുൽ ഫാത്തിഹയും ചെറിയ സൂറത്തുകളുമാണ്. വയഖ്തരിഹു അൻ യകൂന തഅലീമു ലിഖിസാരി സുവരി മിൻ സൂറത്തി സൽസല ഇലാ സൂറത്തി നാസ്, അദ്ദേഹം ഇതിൽ പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് സൂചിപ്പിക്കുന്നത് ചെറിയ സൂറത്തുകളും സൽസല മുതൽ നാസ് വരെയുമുള്ള അധ്യായങ്ങളാണ്. വ അന്ന ഹാദൽ ഖദറ കാഫിൻ ലിൽ അവാം, പൊതുജനങ്ങൾക്ക് അതല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇത് മതി, ഈ ഒരു ഖദർ മതി, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതെന്തുകൊണ്ട് ഷെയ്ഖ് ബിൻവാസ് തെരഞ്ഞെടുത്തു എന്നുള്ളതിന് വേറെ ചില കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. പക്ഷെ ഒരു സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഒരു ഖദർ മതി, ഇത്ര മതി, ഈ ഒരു 17 സൂറത്തുകൾ മതി. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പറയുന്നത്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ അതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അടിസ്ഥാനപരമായി അയാൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നുള്ളത് നമ്മൾ മുഖദ്ദിമയിൽ പറഞ്ഞു. അപ്പൊ അവർക്ക് ഈ ഒരു ഖദർ മതി. എന്തിന്? ലിവദ്ദു ബിഹാ സ്വലാത്തഹും ഫർലഹ വ നഫ്ലഹ ബിമാ ഫി ദാലിക ഖിയാമുല്ലൈൽ, ഖിയാമുല്ലൈൽ അടക്കമുള്ള നാഫിലത്തായിട്ടുള്ള നിസ്കാരങ്ങളും ഫർളായിട്ടുള്ള നിസ്കാരങ്ങളും നിർവഹിക്കാൻ പൊതുജനങ്ങൾക്ക് ഇത് മതി. ഹത്താലോ കറർ സൂറത്തൽ വാഹിദ മുക്തസിറൻ അലൈഹ ഫി ഖിയാമിഹി മിനല്ലൈൽ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞപ്പെട്ടിട്ടുള്ള അധ്യായങ്ങളിലെ ഒരൊറ്റ സൂറത്ത് തന്നെ മതി. എന്തിന്? അയാൾക്ക് ഖിയാമുല്ലൈൽ നിസ്കരിക്കാൻ. അപ്പോൾ വളരെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, ചില സൂറത്തുകളാണ് ഷെയ്ഖ് ബിൻബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഇനി രാത്രി നിസ്കരിക്കണം. അപ്പോൾ ചില ആൾക്ക് സംശയം ഉണ്ടാവും, ഈ സൽസല മുതൽ നാസ് വരെ അത് വളരെ ചെറിയ അധ്യായങ്ങളാണല്ലോ, നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ മദ്രസകളിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന വളരെ ചെറിയ അധ്യായങ്ങളാണത്. അപ്പോൾ ഇതിന്റെ ഷർഹിൽ അബ്ദുൽ റസാഖുൽ ബദർ പറയുന്നത് എന്താണ്? ഫർളനും നാഫിലത്തായ നിസ്കാരങ്ങൾക്ക് എത്രത്തോളം എന്ന് ചോദിച്ചാൽ രാത്രി നിസ്കാരങ്ങൾക്ക് വരെ ഇത് മതി. അതിന് തെളിവ് ധരിക്കുന്നത് ഫാൻ ഖതാതത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു, ഖതാദയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്ത്? ഖാല ഇന്ന റജുലൻ ഖാമ ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറൂ മിന സഹരി ഖുൽഹുല്ലാഹു അഹദ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ ഖുൽഹുല്ലാഹു ഓതിക്കൊണ്ട് രാത്രി നിസ്കരിച്ചു, സഹർ മുതൽ, ലാ യസീദു അലൈഹ, അത് എന്ത് ചെയ്തിട്ടില്ല, അത് മാത്രം, അതായത് ലാ യസീദു അലൈഹ എന്ന് പറഞ്ഞാൽ മറ്റൊരു സൂറത്തും അയാൾ ഓതിയിട്ടില്ല, ഖുൽഹുല്ലാഹു അഹദ് മാത്രം ആവർത്തിച്ച് ഓതിട്ടു. ഫലം അസ്ബഹനാത്ത റജുലുൻ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കർ ദാലിക ലഹു വക അന്ന റജുല യതഖാലുഹ, അങ്ങനെ നേരം വെളുത്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് ഒരാൾ പറഞ്ഞു, ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു, എന്ത്? ഇയാൾ ഈ ഒറ്റ അധ്യായം സൂറത്ത് മാത്രമാണ് ഓതി രാത്രി നിസ്കരിച്ചിട്ടുള്ളത്. വക അന്ന റജുല യതഖാലുഹ, തഖാല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ ഖലീലായിട്ട് തോന്നി, അതുകൊണ്ടാണ് അയാൾ പ്രവാചകന്റെ അടുത്ത് പോയത്. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം എന്താ, ചെറിയ സൂറത്തല്ലേ, ഖുലുള്ളാഹു അഹദ്, ഇത് മാത്രം ഓതിക്കൊണ്ട് നിസ്കരിക്കുക, അപ്പോൾ അത് വളരെ കുറഞ്ഞതുപോലെ അയാൾക്ക് തോന്നി, അതുകൊണ്ടാണ് അയാൾ പ്രവാചകനോട് പോയിട്ട് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞ എന്താ അറിയോ, അയാൾ ഓതിയ ഈ സൂറത്ത് ഉണ്ടല്ലോ അത് ഖുർആനിലെ മൂന്നിലൊന്നിന് തുല്യമാണ്. ഏത് കുൽവല്ലാഹു അഹദ്, അതിന്റെ തഹ്രീജ് കൊടുത്തിട്ടുണ്ട് അഹ്റജുൽ ബുഖാരി. ഇത് വേറെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മുമ്പ് ഒരു ദർസിൽ നമ്മളിത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തന്നെയാണ് സത്യം, ഇന്നഹാല തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിലൊന്നിന് തുല്യമാണ് ഈ അധ്യായം. അപ്പോൾ ഒരാൾക്ക് രാത്രി നിസ്കരിക്കാൻ തന്നെ എന്താ മതി? അപ്പൊ ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറയണ വഹാദിഹിൽ മൻഹജിയ ഫിത്തലീമി, പഠിക്കുന്ന കാര്യത്തിലുള്ള ഈ മൻഹജ്, ഇതൊരു മൻഹജാണ്, ഒരു മാർഗമാണ്, ഒരു രീതിയാണത്. ഏത് വിഷയത്തിൽ? തഅലീം, പഠിക്കുന്ന വിഷയത്തിൽ. ഈ ഒരു മൻഹജ് തുഷജ്ജു കസീറ മിനൽ അവാമി അല്ല തഅല്ലുമി വൽ ഹിഫ്ളി, സാധാരണക്കാരായ ആളുകൾക്ക്, അതായത് പൊതുജനങ്ങൾക്ക് ദീന് പഠിക്കാനും അതല്ലെങ്കിൽ ഖുർആൻ പഠിക്കാനും ഹിഫ്ളാക്കാനും അതെന്ത് ചെയ്യും? തുഷജ്ജീവ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക, ധൈര്യം കൊടുക്കുക എന്നാണ്, ആത്മധൈര്യം കൊടുക്കും ഈ ഒരു മൻഹജ്, കാരണം ചെറിയ അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ധാരാളം കണക്കിന് സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് ചെയ്യും? ഖുർആൻ പഠിക്കാനും അതേപോലെ ഹിഫ്ളാക്കാനും ഈ ഒരു മനഹജ് അവർക്ക് എന്ത് ചെയ്യും? ധൈര്യം കൊടുക്കും, തുഷജ്ജീവ് എന്നാണ്, അത് അവർക്ക് പ്രോത്സാഹനം കൊടുക്കും. കാരണം ഇന്ദമാ യുക്കാലഹു, അവനോട് പറയുന്നു, ഇന്നൽ ഖദർ അല്ലദി തഹ്താജു ഇലൈഹി വൽ ഖദറു മിന സ്വഹി, കാരണം നമ്മൾ ഒരാളോട് പറയാണ് നിനക്ക് ആവശ്യമായി വരുന്നത് അത്ര സൂറത്തുകളാണ്, സൽസല മുതൽ സൂറത്തു നാസ് വരെ, അതായത് മിന സൽസല ഇലൻ നാസ് ഫയശ്ഉറു. ഇത് അവനോട് പറയുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു, അനൽ ഖദർ അല്ലദി യഹ്താജുഹു ഇഖാമത്തി ഇബാദത്തിഹി ഹുവൽ ഹാദൽ ഖദറുൽ യസീർ, തനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഇത്ര മാത്രം മതി, ആ വളരെ കുറച്ച് മതി എന്നുള്ളത് അയാൾ മനസ്സിലാക്കുകയാണ്. ഒരാളോട് നമ്മൾ പറയുമ്പോൾ ദാ ഇതെന്തായാലും പഠിക്കുക എന്നുള്ളത് പറയുമ്പോൾ വളരെ കുറച്ചാണല്ലോ അത്. അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നത് എന്താണ്? ആ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഈ ചെറിയ അധ്യായങ്ങൾ മതിയാകും എന്നുള്ളത് അയാൾ മനസ്സിലാക്കണം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഫതഅലമു ഇനായതഹു ബിഹാദിഹി സൂർ മിൻ ഹൈസുൽ ഹിഫ്ൽ വമിൻ ഹൈസുൽ ഫഹം ലിമാനിഹ, ഈ സൂറത്തുകൾ അയാൾ വളരെയധികം ശ്രദ്ധിക്കും. എങ്ങനെ? ഇഫ്ലാക്കാനും അതേപോലെ തന്നെ ഫഹമാക്കാനും, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും, അപ്പൊ ഇതിന്റെ ഈ അധ്യായങ്ങൾ പഠിക്കാനും അതിന്റെ അർത്ഥം പഠിക്കാനും എന്ത് ചെയ്യും? അയാൾ വളരെയധികം ശ്രദ്ധ കൊടുക്കും. കാരണം നമ്മൾ അയാളോട് പറയുന്നത് എന്താണ്? ഇതാ ഇത്ര സുഹൃത്തുക്കൾ മതി എനിക്ക് രാത്രി നിസ്കാരം വരെ. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്, അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ല. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കേണ്ട ദീന് പഠിക്കുമ്പോൾ പിന്നെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മൻഹജാണ് ഇതിൽ ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ റസാഖ് ബദർ വിശദീകരണം തുടരുകയാണ്, ഹത്ത തക്കൂന തിലാവത്തുഹു ലിഹാദി സ്വരി, അങ്ങനെ ആ അത് കുറച്ച് അധ്യായങ്ങളാണല്ലോ ചെറിയ സൂറത്തുകൾ, അങ്ങനെ അയാളത് പിന്നെ പാരായണം ചെയ്യും. എങ്ങനെ? അൽ ഫഹ്മിലി മഅനിഹ വദിറായത്തിലി ബി മദ്രൂലിഹ, അതിന്റെ ആയത്തുകളിൽ വന്നിട്ടുള്ള ആ സൂറത്തുകളിൽ വന്നിട്ടുള്ള അതിന്റെ അർത്ഥം ആശയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടും അതിന്റെ മായന അത് മനസ്സിലാക്കിക്കൊണ്ടും എന്ത് ചെയ്യും? അയാളത് പാരായണം ചെയ്യാൻ തുടങ്ങും. വലിഹാദാലു അന്നഹു ഖുസ്സിസ ഫിൽ മസാജിദി ഹിലഖൻ ലി അവാമിൽ മുസ്ലിമീന യുക്തസറു ഫീഹാല ഹാദിസ് സൂരി, അതുകൊണ്ട് നമ്മുടെ പള്ളികളിലൊക്കെ ഇത്തരത്തിലുള്ള പിന്നെ ക്ലാസ്സുകൾ ദർസുകൾ സംഘടിപ്പിക്കപ്പെടുകയാണെങ്കിൽ, എങ്ങനെ? ഇത്തരത്തിലുള്ള ചെറിയ സൂറത്തുകൾ മാത്രം പഠിപ്പിക്കുന്ന മജ്ലിസുകൾ, പിന്നെ ചെറിയ ചെറിയ മജ്ലിസുകൾ. വമൻ അക്മലഹ യുഖാലു ലഹു, അങ്ങനെ ഈ അധ്യായങ്ങൾ ഒരാൾ പഠിച്ചാൽ, അതായത് സൽസല മുതൽ നാസ് വരെ 17 സൂറത്തുകൾ മൊത്തം ഇത് പഠിച്ച ഒരാളോട് നമ്മൾ പറയുന്നു, യുഖാലു ലഹു, അവനോട് പറയുന്നു, അക്മൽത മാ തഹ്താജു ഇലൈഹി, നിനക്ക് ആവശ്യമുള്ളത് അത്യാവശ്യമുള്ളത് എന്തായി? നീ പിന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇത് പഠിച്ച ഒരാളോട് നമ്മൾ പറയണം. വൈദ അർത്ഥ അസ്സിയാദത ഇൽതഹിക്കു ബിൽ ഹലഖാത്തിൽ ലത്തി യുഹ്ഫളു ഫീഹാൽ ഖുർആനുൽ കാമില, ഖുർആനു കാമിലൻ, അതുകൊണ്ട് ഖുർആന് പൂർണ്ണമായിട്ട് നീ ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോ? പിന്നെ അത്തരത്തിലുള്ള പിന്നെ മജ്ലിസുകളിൽ നീ പോയിക്കോ. എന്നാലും നിനക്ക് അത്യാവശ്യമുള്ളത് എന്തായി? നിനക്കായിട്ടുണ്ട്, നീ പഠിച്ചിട്ടുണ്ട്. റുബമ അത്തക്കാന ബാധവും ഫീ ഷെയ്രിൻ, ചില ആൾക്കാർ എന്ത് ചെയ്യും? ഒരു മാസം കൊണ്ട് അതിൽ പിന്നെ അത് പഠിക്കും. വർബമ ഫീ ഷെയ്രിൻ, ചില ആളുകൾക്ക് രണ്ട് മാസം വേണ്ടി വരും. ബിഹസബി മിഖ്ദറത്തിഹി വഹാഫിലത്തിഹി, ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ട് ഹിഫ്ളാക്കാനുള്ള പിന്നെ അതിനൊക്കെ അനുസരിച്ചിട്ട് ഒരു മാസം രണ്ട് മാസം ഇങ്ങനെയൊക്കെ ആളുകൾക്ക് വേണ്ടി വരും. ഫഹാദിഹിൽ മൻഹജിയ മുഹിമ്മ, ഈ ഒരു മൻഹജ് വളരെ പ്രധാനപ്പെട്ട ഒരു മൻഹജാണ്. ബിഹൈസു യസ്തഷ്ഇറുൽ ആമ്മി, ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നു, ഫി ജുലൂസിഹി, അവന്റെ ആ ഇരുത്തത്തിൽ, അന്നൽ ഖദറൽ മത്ലൂബ മിൻഹു ലൈസ ഖദറൻ കബീറൻ, അവന് അത്യാവശ്യം വേണ്ടത് എന്താണ്? അത് വലിയൊരു ഖദറല്ല, കുറേ വേണ്ടതില്ല എന്നുള്ളത് അവൻ ആ ജുലൂസിൽ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുകയാണ്. കാരണം വൈനമാഹിയ സുവറുൻ ഖലീല, വളരെ ചെറിയ കുറച്ച് സൂറത്തുകൾ മാത്രമാണത്, അത് കുറച്ച് സൂറത്തുകൾ അധ്യായങ്ങൾ മാത്രമാണ്. മിൻ ഇത്ഖാനി ഹാഫി വക്തിൻ യസീറൻ, അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ഇതിനുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ മഷിയത്ത് ഉണ്ടെങ്കിൽ, അത് പിന്നെ മനഃപ്പാടമാക്കാൻ, അത് നന്നായിട്ട് പഠിക്കാൻ എന്ത് ചെയ്യും? അവനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കണം, എന്താ? ആ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ, എനിക്ക് രാത്രി നിസ്കരിക്കാനൊക്കെ എന്ത് മതി? ഈ കുറച്ച് അധ്യായങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അവനത് പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മൻഹജ് ഈ പഠിപ്പിക്കുന്ന വിഷയത്തിൽ സ്വീകരിക്കപ്പെടേണ്ട ഒരു മനഹജാണ് ഇവിടെ ആര് കൊണ്ടുവന്നിട്ടുള്ളത്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഇതിന്റെ മുഖദ്ദിമ വായിച്ചപ്പോൾ പറഞ്ഞ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതെന്താണ്, ഒരുപാട് ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റിസാലയാണ്. മാത്രമല്ല പിന്നെ ഒരുപാട് പള്ളികളിൽ, ഒരുപാട് ദർസുകളിൽ ഇതൊക്കെ എന്താണ് ഒരു മനഹജായിട്ട് തന്നെ, സാധാരണക്കാരായ ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിലുള്ള ഒരു മനഹജായിട്ട് തന്നെ ഈ റിസാല സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അതിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞുപോയി. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്ര കുറച്ച് അധ്യായങ്ങൾ, വളരെ ചെറിയ അധ്യായങ്ങളാണ് എനിക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് തന്നെ ഒരു താല്പര്യം ഉണ്ടാവും. അയാൾ അതിന്റെ അർത്ഥം പഠിക്കും, അത് പാരായണം ചെയ്യാൻ പഠിക്കും, അതിന്റെ ആയത്തുകളിലുള്ള ആശയം അയാൾ മനസ്സിലാക്കും. അപ്പോൾ ഇത് നല്ലൊരു മനഹജാണ്. എന്നിട്ട് നമ്മൾ വിശദീകരിച്ചതുപോലെ എന്ത് ചെയ്യും, പിന്നെ ഈ ഒരു മാർഗം നമ്മൾ ഇതിൽ സ്വീകരിക്കും. എന്നിട്ട് വഹിയ അബർ ഖുത്വാത്തിൻ അർബ, നാല് സ്റ്റെപ്പുകളാണ് ഇതിന് വരുന്നത്. ഈ ഹിഫ്ളാക്കാൻ ഇത് പഠിക്കുന്ന വിഷയത്തിൽ നാല് സ്റ്റെപ്പുകൾ മുഖേനയാണ് ഇത് സാധാരണക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ ഷെയ്ഖ് ഇബ്നു ബാസ് നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞല്ലോ, തൽഖീനൻ, തസ്ഹീഹൻ ലിൽഖിറാഅത്തി, തഹ്ഫീലൻ, വശറഹൻ ലിമാ യജിബു ഫഹ്മു. ഇനി അതിനെ വിശദീകരിക്കാണ് ഷെയ്ഖ് അബ്ദുറസാഖ് ബദർ ഹഫിളഹുള്ള. അപ്പൊ നാല് സ്റ്റെപ്പുകൾ ഏതാണ്? നാല് സ്റ്റെപ്പുകൾ. ഒന്ന്, അൽ ഖുത്വത്തുൽ ഊല, ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഈ പഠനത്തിന്, ഈ മനഹജ്, ഈ ഒരു പഠന രീതിക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നാല് സ്റ്റെപ്പുകൾ. ഒന്ന്, അത്തൽഖീൻ. ഖാൽ റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു തൽഖീനൻ. തൽഖീനൻ എന്ന് പറഞ്ഞല്ലോ, ഇത് ഈ റിസാല അത് PDF നോക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് ചിലപ്പോൾ ഒന്നും മനസ്സിലാകണം എന്നല്ല, അതുകൊണ്ടാണ് അത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, അതിന്റെ PDF നെറ്റ് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാത്ത ആളുകൾ ഇത് കേട്ടിട്ട് വലിയ ഫായ്ദ ഉണ്ടാവില്ല. അതായത് ഇതിനെ ആ അദ്ദേഹത്തിന്റെ വാചകം, അതായത് തൽഖീനൻ എന്നുള്ളതിനെ ഷെയ്ഖ് അബ്ദുൽ റസാഖ് ബദർ വിശദീകരിക്കുകയാണ്. എന്താണ് ഇവിടെ തൽഖീൻ എന്ന് പറഞ്ഞാല്? ആ യുലഖിനുഹുൽ ഇമാമു അവിൽ മുഖരിയോ അവിൽ ഹാഫിളു ഹാദിഹി സൂറ, ഈ പറഞ്ഞിട്ടുള്ള സൂറത്തുകളെ ഒരു ഖാരി അല്ലെങ്കിൽ ഒരു ഇമാം എന്ത് ചെയ്യുക, അവർക്ക് ഓതി ഓതി കൊടുക്കുക, ആയത്തൻ ആയത്തൻ ഓരോ ആയത്തുകളായിട്ട്. തൽഖീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആവർത്തിച്ച് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, തൽഖീൻ എന്ന് പറയുക. അതൊരു വേറെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സിസ്റ്റാണത്. തൽഖീൻ എന്നുള്ളത് ഒരു സിസ്റ്റാണ്. എങ്ങനെ? ആയത്തൻ ആയത്തൻ ഓരോ ആയത്തുകളായിട്ട് ഇങ്ങനെ ഓതി ഓതി കൊടുക്കുക. ഫയുഖരിറു അലാ മസാമിഇഹിം അൽ ആയത്തൽ ഊല മറത്തൻ വ മറത്തൈനി. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് എന്ത് ചെയ്യുക, ഒരട്ട് ഓതി കൊടുത്തു, രണ്ടാം പ്രാവശ്യം ഓതി കൊടുത്തു, ഇങ്ങനെ രണ്ടു വട്ടം, എത്ര വട്ടമാണ് ഓതി കേൾക്കേണ്ടത്, ആ രൂപത്തിൽ അതിങ്ങനെ ആവർത്തിച്ച് ഓതി കേൾപ്പിച്ചു കൊടുക്കുക, അതാണ് തൽഖീന്. സുമ്മസാനിയ, ഇനി അത് വീണ്ടും വഹാക്കഥ പ്രകാരം ഇങ്ങനെ ആവർത്തിച്ച് ആ സൂറത്തുകൾ ഇങ്ങനെ ഇദാസുലിസാലഹ, അത് വീണ്ടും ഇദാസുലിസാലഹ, അതാണ് അതിന്റെ രീതി. പ്രത്യേകിച്ചും ഖുർആൻ പഠിക്കുന്നതിന്റെ രീതി ഇതാണ്. വഹാക്കഥ ഇപ്രകാരം, ഫൽ ഖുർആനു യുഖദു ബിത്തൽഖീൻ, ഖുർആൻ എന്നുള്ളത് ഒരാൾ പഠിക്കേണ്ടത് തൽഖീനിലൂടെയാണ്, ഈ ഒരു രീതിയിലൂടെയാണ് ഖുർആൻ പഠിക്കേണ്ടത്. ഫയസ്മഉനഹ സമാഅൻ സ്വഹീഹൻ, അങ്ങനെ ശരിയായിട്ടുള്ള അതിന്റെ പാരായണം കേൾക്കണം. ഇങ്ങനെ മറ്റൊരാളിൽ നിന്ന് അതൊരു ഹാഫിളാകുക അല്ലെങ്കിൽ ഒരു മുഖരിയാ ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ പഠിച്ചിട്ടുള്ള ഒരാൾ അയാൾ ഇങ്ങനെ അത് ആവർത്തിച്ച് പാരായണം ചെയ്ത് കൊടുക്കുക, ഇതാണ് ഖുർആൻ പഠിക്കേണ്ട രീതി. ഇവിടെ സാന്ദർഭികമായിട്ടൊരു കാര്യം സൂചിപ്പിക്കട്ടെ, ഖുർആൻ പഠനത്തിന്റെ രീതി ഇതാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നയുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ലാ തഖുദുൽ ഇൽമ അൻ സുഹഫിയിൻ വലൽ ഖുർആൻ അൻ മുസ്ഹഫിയിൻ, ഒരു സുഹഫിയിൽ നിന്ന് നിങ്ങൾ ഇൽമ സ്വീകരിക്കരുത്. സുഹഫി എന്ന് പറഞ്ഞാൽ അല്ല, സുഹഫിയിൽ നിന്ന് ഇൽമ എടുക്കരുത്, അതേപോലെ തന്നെ മുസ്ഹഫിയിൽ നിന്ന് ഖുർആൻ എടുക്കരുത് എന്നാ. സുഹഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിതാബ് പഠിച്ച ആള്, അയാൾ സ്വയം കിതാബ് വായിച്ചു പഠിച്ചതാണ്, അയാളിൽ നിന്ന് ഇൽമെടുക്കരുത്. അതേപോലെ തന്നെ മുസ്ഹഫിയിൽ നിന്ന് നിങ്ങൾ ഖുർആാനും സ്വീകരിക്കരുത്. മുസ്ഹഫി എന്ന് പറഞ്ഞാൽ ഖുർആനെ നോക്കി പഠിച്ച ആള്, അങ്ങനെയല്ല. അപ്പൊ അതിന്റെ രീതി അങ്ങനെയുള്ള ആളുകളിൽ നിന്ന്, മുസ്ഹഫിയിൽ നിന്നോ സുഹഫിയിൽ നിന്നോ നിങ്ങൾ ഇൽമെടുക്കരുത് എന്നുള്ളത് അറിയപ്പെട്ടൊരു തത്വമാണ്, അഹ്ലു സുന്നയിൽ അറിയപ്പെട്ടൊരു തത്വമാണ്. അത് ഇൽമിന്റെ ദർസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ ധാരാളക്കണക്കിന് ആവർത്തിച്ചു വരുന്ന ഒരു പദപ്രയോഗമാണത്. അപ്പോ മുസ്ഹഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ നോക്കിയിട്ട് അയാൾ സ്വയം ഓതാൻ പഠിച്ചത്. ഖുർആൻ അങ്ങനെയല്ല പഠിക്കേണ്ടത്. എത്ര അറബി ഭാഷ അറിയുന്ന ആളാണെങ്കിലും ശരി, അയാൾ ഖുർആൻ പഠിക്കേണ്ടത് ഒരു ഹാഫിളിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ഖുർആൻ പാരായണം അറിയുന്ന. കാരണം എന്താണ്? ഭാഷ പഠിച്ചതുകൊണ്ട് ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയില്ല, ഖുർആൻ പഠിക്കാൻ കഴിയില്ല. കാരണം അതിന്റെ ചില പാരായണങ്ങളുണ്ട്, അതിന്റെ ചില രീതികളുണ്ട്, അതിന്റെ എഴുത്തുകൾക്ക് ചില ശൈലികളുണ്ട്, അത് പാരായണം ചെയ്യേണ്ട ചില മാർഗങ്ങളുണ്ട്. അതൊക്കെ എന്താണ്, ഒരു ഉസ്താദിൽ നിന്ന്, ഒരു ഷെയ്ഖിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഹാഫിളിൽ നിന്ന് അത് കേട്ട് പഠിക്കേണ്ടതാണ്. അങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് മുസ്ഹഫിയിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കരുത് എന്നുള്ളത് അറിയപ്പെട്ടൊരു തത്വമാണ്, അത് അറിയപ്പെട്ടൊരു നിയമമാണ്. അങ്ങനെ ഖുർആൻ സ്വയം ഒറ്റക്ക് ഓതാൻ പഠിച്ച ഒരാളിൽ നിന്ന് പഠിച്ചാൽ ഒരുപാട് അബദ്ധങ്ങളാണ് ഉണ്ടാകുക. അതേപോലെ തന്നെ കിതാബ് ഒരു ഉസ്താദിൽ നിന്ന് പഠിക്കാതെ ഒറ്റക്ക് കിതാബ് ഓതി പഠിച്ച ആളിൽ നിന്ന് അബദ്ധങ്ങളായിരിക്കും സംഭവിക്കുക. അത് ഏത് രൂപത്തിലാണെന്നുള്ളത് പണ്ഡിതന്മാർ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് അബ്ദുൽ റസാഖ് ബദർ ഹഫിളഹുള്ളയുടെ കാര്യം വിശദീകരിച്ചു. ഇതാണ് അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, തൽഖീൻ. അപ്പൊ തൽഖീൻ എന്താന്നുള്ളത് മനസ്സിലായല്ലോ. ഖുർആൻ പഠിക്കേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് തെൽഖീലിലൂടെയാണ് പഠിക്കേണ്ടത്. നീ സിസ്റ്റം തന്നെ തല കുത്തനെയാണ് അല്ലെ. ഇതാണ് ഇതിന്റെ സിസ്റ്റം. അത് അറിയുന്ന ഒരാള് ഓതി കളിപ്പിച്ച് ആവർത്തിച്ച് 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 കുൽഹുവല്ലാഹു ഇങ്ങനെ അത് ഏതാണോ പഠിക്കുന്നത് അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്നിട്ട് അത് കേൾക്കുക, അതാണ് തെൽഖീൻ. രണ്ട്, സുമ ബാദാലിക യഖ്റഊനമാ സമിഊഹു, പിന്നീട് അവർ കേട്ടതെന്താണോ അതവർ ഓതുന്നവർ പാരായണം ചെയ്യുന്നു. വയഖൂമുൽ ഇമാമു അവിൽ മുഖരിഉ അവിൽ മുഹഫ്ഫിളു ബിതസ്ഹീഹി ഖിറാഅത്തിഹിം. ആദ്യത് ഓതി ആവർത്തിച്ച് ആവർത്തിച്ച് അത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവർ കേട്ടത് അവർ തിരിച്ച് പാരായണം ചെയ്ത് കൊടുക്കുക. അപ്പൊ പഠിപ്പിക്കുന്ന ഉസ്താദ് എന്ത് ചെയ്യും? അവരുടെ ഖിറാഅത്ത് തസ്ഹീഹാക്കി കൊടുക്കും. അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കും. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഖുർആൻ പഠിക്കുന്നതിന്റെ സിസ്റ്റാ പറഞ്ഞത്, അതിന്റെ രീതിയാ പറഞ്ഞത്, ഇതാണ് അതിന്റെ മനഹജ്. അപ്പൊ ഷെയ്ഖ് ബിൻവാസിന്റെ ഈ റിസാല എന്നുള്ളത് വളരെ ചെറിയ റിസാലയാണ്, പക്ഷെ അതിലെ ആശയങ്ങളോ ഗംഭീരമായിട്ടുള്ള ആശയങ്ങളാണ്. അപ്പൊ ഖുർആൻ പഠിക്കുന്നതിന്റെ രീതി ഇതാണ്. അപ്പോൾ നമ്മളത് പഠിച്ചത് എന്താണോ അത് ഓതി കളിപ്പിച്ചു കൊടുക്കുക. അപ്പം എന്ത് ചെയ്യും ഉസ്താദ്? ഹാഫിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മുഖരി ആ ഷെയ്ഖ് അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരും. അതാണ് തസ്ഹീഹൻ ലിൽ ഖിറാഅത്തി എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് സുമ്മ തഅതി ബഅദാലിക മർഹലത്തു സാലിസ. മൂന്നാമത്തെ സ്റ്റെപ്പ് വഹിയൽ ഹിഫ്ള്. മൂന്നാമത്തതാണ് ഹിഫ്ള്. ഖുർആൻ കേട്ടു, അത് തിരിച്ച് പാരായണം ഓതി കളിപ്പിച്ചു കൊടുത്തു. മൂന്നാമത്തത് ഹിഫ്ളാക്കുക. ഫയഹ്ഫളു ഹാദല്ലദീ തലഖനഹു വഖറഅഹു ബൈന യദൈ ശൈഖി വസ്വഹഹ ലഹു ഹിഫ്ളൻ സ്വഹീഹൻ വയുകദ്ദിറുഹു ഹസബിൽ കിഫായ. മൂന്നാമത്തെ എന്ത് ചെയ്തു? ഇതിങ്ങനെ ആവർത്തിച്ച് ഓതി കളിപ്പിച്ചു കൊടുത്തു, അതിന്റെ തെറ്റുകൾ തിരുത്തി കൊടുത്തു, അത് ശരിയാക്കി കൊടുത്തു, എങ്ങനെയാണ് പാരായണം ചെയ്യുന്നത് എന്നുള്ളത് അയാൾ പഠിച്ചു കഴിഞ്ഞു. പിന്നീട് അത് ഹിഫ്ളാക്കുക. ഫബഅലു നാസ് യഹ്താജു ഇല അൻ യുകദ്ദിറ സൂറ ഖംസി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില സൂറത്തുകൾ 50 പ്രാവശ്യം ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ 100 തവണ, അല്ലെങ്കിൽ 200 തവണ. ഇതക്കൂന മഹ്ഫൂലത്തൻ ഇൻദാ ഹിഫ്ളൻ മുത്തഖനൻ. നന്നായിട്ട് അത് തറയിട്ട് ഹിഫ്ളാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ 200 പ്രാവശ്യം ആവർത്തിക്കേണ്ടി വരും, 100 പ്രാവശ്യം, അല്ലെങ്കിൽ 50 പ്രാവശ്യം, അങ്ങനെ ചിലപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതേണ്ടി വരും. ഇതാണ് അതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്, എന്ത്? ഹിഫ്ളാക്കുക എന്നുള്ളത്. നാലാമത്തെ സ്റ്റെപ്പ് സുമ്മത്തഅതി ബഅദാലിക അൽമർഹലത്തു റാബിയ. പിന്നീട് വരുന്ന നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? വഹിയ അഷ്റഹു ലിമാ യജിബ് ഫഹ്മു, മനസ്സിലാക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആയത്തുകൾ അതിന്റെ ഷറഹ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. വ തഫ്സീർ മഅനി ഹാദിഹി സൂവരി, ഈ സൂറത്തിന്റെ ഇതിന്റെ ആയത്തുകളുടെ മാന അതിന്റെ തഫ്സീറുകൾ പഠിക്കുക. അപ്പൊ ബയാന മദുലുലാത്തിഹ, അതിന്റെ ഉള്ളടക്കം, അതിന്റെ കോണ്ടന്റ്, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതിൽ പറയുന്ന തെളിവുകൾ എന്താണ്, വിധികൾ എന്താണ്, അതിന്റെ വിശദീകരണം, അതിന്റെ തഫ്സീർ. ബദ്അൻ മിൻ സൂറത്തിൽ ഫാത്തിഹ സുമ്മ മിൻ സൂറത്തി സൽസല ഇല സൂറത്തി നാസ്, അതായത് സൂറത്തുൽ ഫാത്തിഹ പിന്നീട് സൂറത്തു സൽസല മുതൽ സൂറത്തു അന്നാസ് വരെ അർത്ഥം പഠിക്കുക. അതിന്റെ മദുലുലാത്തുകൾ, അതിന്റെ തെളിവുകൾ, അതിന്റെ അഹ്കാമുകൾ, അതിന്റെ കാര്യങ്ങൾ, ഇതാണ് അതിന്റെ രീതി. ഈ നാല് സ്റ്റെപ്പുകൾ പറഞ്ഞു. ഈ നാല് സ്റ്റെപ്പാണ് അതിന്റെ മനഹജ്, ഖുർആൻ പഠിക്കുന്നതിന്റെ മനഹജ്. അതുകൊണ്ടാണ് ഒരു മുസ്ഹഫിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കരുതെന്ന് പറയാൻ കാരണം. കാരണം ഖുർആൻ എന്നുള്ളത് ഒറ്റക്ക് ഓതി പഠിക്കേണ്ടതല്ല. അതേപോലെ തന്നെ കിതാബ്, ഇതൊരു ഉസ്താദ് ഇല്ലാതെ ഷെയ്ഖ് ഇല്ലാതെ പഠിച്ച ഒരാൾക്ക് അബദ്ധങ്ങൾ ഒരുപാട് പറ്റും. അത് മനസ്സിലാക്കുന്നിടത്ത് അബദ്ധങ്ങൾ പറ്റും, അതല്ലാത്ത പിന്നെ വായിക്കുന്നിടത്ത് അബദ്ധങ്ങൾ പറ്റും, പലതിലും അബദ്ധങ്ങൾ വരും. അപ്പൊ അതെന്താന്നുള്ളത് വേറെ മുമ്പ് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ നാല് സ്റ്റെപ്പുകൾ ഇവിടെ ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹൈഫുള്ളാഹ് വിശദീകരിച്ചു. അപ്പൊ ഈ രൂപത്തിലാണ് എന്താ ചെയ്യേണ്ടത്? ഈ അധ്യായങ്ങൾ പഠിക്കേണ്ടത് നാല് സ്റ്റെപ്പുകളിലൂടെ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ദർസ്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ദർസിന്റെ അദ്ദേഹത്തിന്റെ വിശദീകരണം കഴിഞ്ഞു. ഇനി അതിൽ ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുലൈർ ഹൈഫുള്ളാഹുള്ളയുടെ ഷറഹിൽ നിന്ന് ചില ഭാഗങ്ങൾ കൂടി, ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൂടി നമ്മൾ വായിക്കണം. 20-ാമത്തെ പേജ് ഷെയ്ഖ് അബ്ദുൽ കരീം ഖുലൈർ ഹൈഫുള്ളാഹുള്ളയുടെ ഗ്രന്ഥത്തിൽ ഇതിന്റെ ഷറഹ് കൊടുത്തിട്ടുള്ള 20-ാമത്തെ പേജ് അദ്ദേഹം വിശദീകരിച്ചത്, അതായത് തൽഖീനൻ, അതിനെ തൽഖീനൻ വ തസ്ഹീഹൻ ലിൽ ഖിറാഅത്തി വ തഹ്ഫീലൻ, അതിനെ വിശദീകരിക്കാൻ കേട്ടോ. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഈ വാക്കുകളെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണ ഹാദിഹിൽ മസ്അല മുഫ്തറല, അതായത് ഈ ഒരു രീതി ഉണ്ടല്ലോ, ഈ മസ്അല എന്നുള്ളത് അത് പിന്നെ സ്വീകരിക്കപ്പെടേണ്ട ഒരു പിന്നെ മസ്അല വിഷയമാണിത്, അംഗീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ആർക്ക്? ഫീമല്ല യഖ്റഉ വല യക്തുബ്, എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ രീതി തൽഖീൻ തസ്ഹീഹൻ ലിൽ ഖിറാഅ വ തഹ്ഫീൽ. അപ്പൊ ഷെയ്ഖ് ബിൻ ബാസ് ഇത് ഈ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ എന്താ? അദ്-ദുറൂസുൽ മുഹിമ്മ, അമ്മത്തിൽ ഉമ്മ എന്നുള്ളത്. അപ്പൊ എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മസ്അല എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഫമൻ ഹാദിഹി ഹാലുഹു, ഒരാളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഫഅലൈഹി അൻ യഹ്രിസ അലാ മൻ യുലഖിനുഹു ഹാദിഹി സൂറ, ഈ സൂറത്തുകൾ അയാൾക്ക് പാരായണം ചെയ്ത് അല്ലെങ്കിൽ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരാളുടെ അടുത്ത് അയാൾ പോകണം. മിൻ ഇബ്നിൻ ബിന്ത് സൗജ് അഖ് ഇമാം മസ്ജിദ് ഔ ആലിമിൻ, ഇവരാരാകട്ടെ, ഭാര്യ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ പള്ളിയിലെ ഇമാം അല്ലെങ്കിൽ പണ്ഡിതൻ, ആരുടെ നിന്നാണ് അവർക്ക് പഠിക്കാൻ പറ്റുന്നത്, അവരുടെ അടുത്ത് പോയിട്ട് പഠിക്കാം. വളരെ ചെറിയ സൂറത്തുകൾ. വൽ മുലാഹല ലിൽ അസഫ്, അതൊരു മുലാഹല കൊടുക്കണം. അദ്ദേഹം പറയുന്നൊരു പോയിന്റ് അന്നൽ ഉലമാ ഉലമാക്കല്ല എന്തവിഹുന വല എൽത്തഫിത്തൂൻ ലവല എൽത്തഫിത്തൂൻ ലിമിസിലെ ഹാദിഹിലും ഓർ. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉലമാക്കൾ ശ്രദ്ധിക്കുന്നില്ല, അവരിതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ബൽ എതർക്കൂനഹാ ലിഗൈരിഹിം ബിഹുജ്ജത്തിൻ തുഫദ്ദിഹും ലികിബാരിൽ ഇൽമി. അവർക്കിതിന് സമയമല്ല. അവർ പറയുന്ന ന്യായം എന്താ വെച്ചാൽ, അവർ കിബാറുൽ ഇൽമ്, രണ്ട് തരത്തിലുള്ള ഇൽമുണ്ട്, കിബാറുൽ ഇൽമുണ്ട് സിഗാറുൽ ഇൽമുണ്ട്. അപ്പൊ പണ്ഡിതന്മാർക്ക് ഇതിന് സമയമല്ല. എന്തുകൊണ്ടാ? അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ സമയമൊക്കെ എന്താണ്? കിബാറുൽ ഇൽമ് അത് പഠിപ്പിക്കാനും അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അസഫ് ദുഃഖകരം എന്ന് പറയട്ടെ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ശർഹ അദ്ദേഹം തുടങ്ങുന്നത്. അപ്പൊ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവര് ശ്രദ്ധ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈ കിബാറിൽ എൽമ, വലിയ വലിയ എൽമുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വഹാദാലി സബിശദീ, ഇത് ശരിയല്ല, ഈ രീതി ശരിയല്ല. ലിഅന്നലാലിമ റബ്ബാനി, ഒരു റബ്ബാനിയായ പണ്ഡിതൻ ആരാണ്? കമാഫി സ്വഹീഹ്. സ്വഹീഹ് എന്ന് പറഞ്ഞാല്, സ്വഹീഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഉദ്ദേശിക്കുന്നത് ബുഖാരിയാണ്. സ്വഹീഹൈനി എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിം. അതുകൊണ്ടാണ് ചില പ്രയോഗങ്ങളുണ്ട്, പണ്ഡിതന്മാർക്ക് ചില പ്രയോഗങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു പ്രയോഗമാണ് എന്ത്? സ്വഹീഹ്, അല്ലെങ്കിൽ പിന്നെ സ്വഹീഹൈനി എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുഖാരിയാണ്, കമാഫി സ്വഹീഹ്. അപ്പൊ അത് ഡിക്ഷണറിയിൽ തടിച്ചു നോക്കിയാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. കമാഫി സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ബുഖാരിയാണ്, ബുഖാരിയിൽ വന്നതുപോലെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മുഖദ്ദിമയിൽ എന്ന് പറഞ്ഞു, ഓരോരുത്തർക്കും ഒരു ഉസ്ലൂബുണ്ട്, ഒരു മൻഹജുണ്ട്, ഒരു രീതിയുണ്ട്. ചില പ്രയോഗങ്ങൾ ഉണ്ടാവും പണ്ഡിതന്മാർ, അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ റബ്ബാനിയായ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ, ഒരു ആലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, മുഅല്ലഖൻ, തഅലീഖ് ആയിക്കൊണ്ട്. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ തഅലീഖായിട്ട് ബുഖാരിയിൽ കാണാൻ തഅലീഖായിട്ട് വരുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് തഅലീഖായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ബുഖാരിയിൽ. എന്ത്? ഹുവല്ലദി, ആരാണ് ഒരു ആലിമു റബ്ബാനി? അല്ലാതി യുറബ്ബിൻ നാസ, ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. ബി സിഗാറിൽ ഇൽമി ഖബ്ല കിബാരി, കണ്ടോ? ആദ്യം ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സിഗാറുൽ ഇൽമാണ്, ഇൽമിൽ പെട്ട ചെറിയ കാര്യങ്ങളാണ്. ഖബ്ല കിബാരി, വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സിഗാറ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഇന്നെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ വലിയ വലിയ മസാലകളെ പറ്റിക്കാണ് ആൾക്കാർ പഠിക്കല്. അതുകൊണ്ട് തന്നെ അൽസുനത്തിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, സാധാരണക്കാരായ ആളുകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഏത് പഠിക്കണം, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ഏത് പഠിക്കണം. ഇന്ന് ആളുകൾക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അല്ലെ? വലിയ വലിയ മസലകൾ ചർച്ച ചെയ്യാനാണ് ആളുകൾക്ക് ഇഷ്ടം. യുറബ്ബിൻ നാസ, ഇവിടെ ഷെയ്ഖ് ഇവിടെ വിശദീകരിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൗലാണ്. ആരാണ് ആലിമ്? ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരണം. എങ്ങനെ? ചെറിയ ചെറിയ ഇൽമുകൾ പഠിപ്പിച്ചുകൊണ്ട്, അതായത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആദ്യം പഠിക്കേണ്ടത്. അതായത് ഇൽമ് പഠിപ്പിക്കുന്നതിന് ചില രീതികളുണ്ട്. ആളുകളുടെ ഫഹം നോക്കണം, ആളുകളുടെ അഖല് നോക്കണം. ഇപ്പൊ ചെറിയ മദ്രസകളിലെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് വലിയ ആളുകൾക്ക് ക്ലാസ് എടുക്കൽ, അല്ലെങ്കിൽ ഒരു കോളേജിൽ ക്ലാസ് എടുക്കുന്നത്. അത് വേറെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും സംസാരിക്കാൻ പറ്റൂല. അപ്പൊ അത് ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പഠിക്കണം. ഇവിടെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത് വെച്ചാൽ, മാതാപിതാക്കൾ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത് പോലെയാണ് ഇൽമു പഠിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെന്ത് വെച്ചാൽ, ആദ്യം തന്നെ വലിയ വലിയ മസലകൾ, തർക്ക വിഷയങ്ങളാണ് ആദ്യം തന്നെ പഠിക്കുക. അല്ല എവിടെയെന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഷർത്തും വർദ്ദും പോലും അറിയാത്ത ആളുകൾ, സൂറത്തുൽ ഫാത്തിഹ പോലും ശരിക്കും ഓതാൻ കിട്ടാത്ത ആളുകൾക്ക് ഇൻട്രസ്റ്റ് എന്തായിരിക്കും? തർക്ക വിഷയങ്ങളായിരിക്കും. അതിനായിരിക്കും മാർക്കറ്റ് ഉണ്ടാകുക. ശരിയായിട്ടുള്ള അഖീദ പോലും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പഠിപ്പിക്കുന്നതിനൊരു സിസ്റ്റം ഉണ്ട്, ഒരു മനഹജ് ഉണ്ട്. അതാണ് എന്ത് പറഞ്ഞത്? യുറബ്ബിൻ നാസ്, ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരും. പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെ? സിഗാറുൽ ഇൽമായിരിക്കും കിബാറുൽ ഇൽമിന്റെ മുന്നേ. അതിനൊരുപാട് വിശദീകരണങ്ങൾ ഉലമാക്കൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പിന്നെ അത് മനസ്സിലാക്കാം. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബുഖാരിയിൽ തഅലീഖായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് ഷെയ്ഖോട് എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ രീതി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പഠിക്കാൻ അങ്ങനെ ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് ദർസുൽ അവ്വൽ ഒന്നാമത്തെ ദർസിൽ കൊടുത്തത്. എന്താ? സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ദുറുസുകളിൽ ഒന്നാമത്തെ ദർസ് എന്താ? നമ്മൾ മദ്രസയിൽ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിപ്പിക്കുന്ന സൂറത്തുകൾ, സൽസല മുതൽ നാസ് വരെ, അതെങ്കിലും പഠിച്ചിരിക്കണം എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഇത് മാത്രം പഠിച്ചാൽ മതി എന്നാണല്ല. ജസ്റ്റ് അതെങ്കിലും ഒരു സാധാരണക്കാരായ മുസ്ലിം അടിസ്ഥാനപരമായി അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ വിവാദത്തുകൾ നിർവഹിക്കും. അപ്പോൾ അത് ഉദ്ധരിച്ചു. വലിഹാദ ആലിൽ ആലിമി, അത് എന്നിട്ട് ഷെയ്ഖ് പറയാണ്, അതുകൊണ്ട് ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം ആൾ ചെയ്യേണ്ടത് അന്നജാലമിൻ വക്തിഹി കിസ്തലിൽ മുബ്തദീൻ, മുബ്തദീങ്ങൾക്ക് വേണ്ടി അയാളുടെ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യണം, കുറച്ച് അതിന് മാറ്റിയേക്കണം. അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം. പിന്നെ വക്കിസ്തൻ ആഹ്റലിൽ മുത്തവസ്സിത്തീൻ, അതേപോലെ തന്നെ ആവറേജ് ഉള്ള ആളുകൾക്ക് ഉണ്ടാവും, രണ്ടിന്റെ ഇടക്കുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം. വയഹസ്സു തലബത്തൽ ഇൽമി അൽ മുദരിക്കീന ബിജുല്ലി വക്തിഹി, അതല്ലാത്ത തൊലബുൽ ഇൽമിന് വേണ്ടി അവരുടെ സമയത്തിന്റെ അധികം അവർക്ക് മാറ്റിയേക്കാം, അവർക്ക് പ്രത്യേക അതിന് വിരോധമല്ല. കമാഹു മഅറൂഫുൻ, അറിയപ്പെട്ടതുപോലെ. അപ്പൊ ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ഒരാലിമ ചെയ്യേണ്ടത്. അങ്ങനെ പടിപടിയായിക്കൊണ്ട് ക്രമേണ ക്രമേണ, ഷെയ്അൻ ഫഷെയ് എന്നാണ് ഇബ്നു സൈമിനൊക്കെ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഘട്ടം ഘട്ടമായിക്കൊണ്ട് ആദ്യൊരു കാര്യം പറഞ്ഞു കൊടുക്കുക, പിന്നെ വേറെ കാര്യം പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒരു തെർത്തീവുണ്ട് അതിന്. അത് ഏത് വിഷയങ്ങൾ പഠിക്കുകയാണെങ്കിലും ആ രൂപത്തിൽ എന്ത് ചെയ്യുക? അവരെ വളർത്തിക്കൊണ്ടുവരിക. അതാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ ഖേദകൻ എന്ന് പറയട്ടെ, പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നില്ല, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വഷറഹ ലിമ യജിബ് ഫഹ്മുഹു. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഈ കൗലിനെ വിശദീകരിച്ചിട്ട് പറയണം, ഹുനാക കലിമത്തുൻ ഫി ഹാദിസ് സൂറ ഫി ഗൈരിഹ തഹ്താജു ഇലാ ബയാനിൻ വശർഹിൻ വതൗലീഹിൻ വബസ്തിൻ വഹുനാക തഫാസിറുൻ മുയസ്സറ യഫ്ഹമു അൽ ആമിയു. ഇനി ഈ പൊതുജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാര ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ തഫ്സീറുകളുണ്ട്, കാരണം അവർക്ക് തഫ്സീറുകൾ പഠിക്കണം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഷർഹ് പഠിക്കണം. വയഫമു തോലബുൽ ഇൽമി അൽ മുബ്തദി വൽ മുതവസ്സിത് വയസ്തഫീദു മിൻഹ അൽ മുൻതഹി. എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന ചില തഫ്സീറുകൾ, അത് ബിഗിനേഴ്സിനാണെങ്കിലും ആവറേജ് ഉള്ള ആളുകളാണെങ്കിലും അങ്ങേയറ്റെത്തിയ ആളുകളാണെങ്കിലും. ഒന്ന്, തഫ്സീർ ഷെയ്ഖ് ഇബ്നു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി, സഅദിയുടെ തഫ്സീർ, അതാണ് അദ്ദേഹം പറയുന്നത്. സഅദിയുടെ തഫ്സീർ ഇതാ, ഈ തഫ്സീറാണ് കരീമുർ റഹ്മാൻ, ഇതാണ് സഅദിയുടെ തഫ്സീർ. ഇതെല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു തഫ്സീറാണ്, അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള, പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള. കാരണം എന്നിട്ട് അദ്ദേഹം പറയുന്നത് അതിന്റെ ഇത് പറയുന്നുണ്ട്, വഹുവ തഫ്സീറുൻ മുയസ്സറുൻ വസഹലുൻ വഹു മുഹർററുൻ ബിഐസരി ഇബാറത്തിൻ. അതാണ് പഠിക്കാൻ എളുപ്പമുള്ള, ലളിതമായിട്ടുള്ള, ഏറ്റവും എളുപ്പമുള്ള ഇബാറത്തുകൾ, വാക്കുകളിലൂടെ വിശദീകരിച്ചിട്ടുള്ള, ഖുർആന്റെ ആയത്തുകൾ വിശദീകരിച്ചിട്ടുള്ള ഒരു തഫ്സീറാണ് ഈ തഫ്സീർ. ആ തഫ്സീറാണ് അദ്ദേഹം എന്ന് പറയുന്നത്. വക്കദാലിക തഫ്സീർ ഷെയ്ഖ് ഫൈസൽ ബിൻ മുബാറക്, അതേപോലെ തന്നെ ഷെയ്ഖ് ഫൈസലിന്റെ തഫ്സീർ, തൗഫീഖുർ റഹ്മാൻ ഫി ദുറൂസിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീർ. ഇസ്തഫീദു മിൻഹു ആ തഫ്സീറു നഫീസുൻ ഇസ്തഫീദു മിൻഹു തുല്ലാബുൽ ഇൽമ്, ധാരാളം ഫായിദകൾ തുല്ലാബുൽ ഇൽമിന് ആ തഫ്സീർ നിന്ന് കിട്ടും. അത് രണ്ട് തഫ്സീറാണ് ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ടതാണ് ഇബ്നു കസീറിന്റെ തഫ്സീർ, അതേപോലെ തന്നെ ഇബ്നു ജരീറിന്റെ തഫ്സീർ, അതൊക്കെ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന തഫ്സീറുകളാണ്. അപ്പൊ അത് വേറെ, നമ്മൾ അഖീദന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഏതാദ്യം പഠിക്കണം, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഏത് പഠിക്കണം, അതൊക്കെ വേറെ വിശദീകരണത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചു. അപ്പൊ ഇതാണ് അതിൽ പ്രധാനപ്പെട്ട ഷറകൾ നമ്മൾ വായിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, തന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, ഈ ഖുർആൻ എന്നുള്ളത് നമ്മൾ പഠിക്കണം, എന്നാൽ ഇന്ന് ജനങ്ങളിൽ ഭൂരിഭാഗം എന്ത് ചെയ്യാണ്, അദ്ദേഹം അതിന്റെ 21-ാമത്തെ പേജിൽ ആ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഖുർആന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ലിൽ അസഫ് ദുഃഖകരെന്ന് പറയട്ടെ, യഖുലൂന സാഅതി തിവാൽ, എന്നാൽ ജന മുസ്ലിങ്ങളിൽ അധിക പേരും അവരുടെ ദീർഘമായ സമയം അവർ ചെലവഴിക്കുന്നത് ഫി മുത്താലായത്തി സൂഫി വൽ മജല്ലാത്ത, അത്തരത്തിലുള്ള മാസികകൾ, പ്രസിദ്ധീകരണങ്ങൾ, അത്തരത്തിലുള്ള ബുക്കുകളൊക്കെ മുത്താല ചെയ്യാനാണ്, അതിന്റെ പിന്നാലെയാണ്. വലൈസലി കിതാബില്ലാഹി മിൻ വഖ്തിഹിം നസീബുൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കാനും അത് വായിക്കാനും അവരുടെ സമയത്തിൽ നിന്ന് ഒരൽപ്പം പോലും സമയം മാറ്റി വെച്ചിട്ടില്ല. വാദാ മസ്ഹുൽ ഖുലൂബ് നസ്അലുല്ലാഹ അൽആഫിയ, എന്താണ് അവരുടെ ഹൃദയത്തിനെ തന്നെ നശിപ്പിച്ചു കളയും, നാശമാക്കി കളയും, അള്ളാഹുവിനോട് നമ്മൾ ആഫിയത്ത് ചോദിക്കുകയാണ്. എന്നിട്ട് 20 പ്രധാനപ്പെട്ട പോയിന്റുകളെ വായിക്കണം. 22-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത്, അലൈന അന്നഹ്തനി ബി ഹിഫ്ളിൽ ഖുർആൻ, അതുകൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇദാമത്തി നദരി ഫീഹി വ മുലാസമത്തി തിലാവത്തിഹി, ഖുർആൻ നിരന്തരമായിട്ട് പാരായണം ചെയ്യണം, അത് പിന്നെ പഠിക്കണം. വാൻ നജഅല ലനാ ഹിസ്ബൻ യൗമിയൻ, ഒരു ദിവസത്തിൽ നിർബന്ധമായിട്ട് ഒരു ടൈം അതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ബിഹൈ സുലാ തഅയിബു ശംസ് ശംസ്വല്യവും ഇല്ലാ വഖദ് കറാനാഹു, സൂര്യൻ അസ്തമിച്ചു പോകരുത് ഒരു പേജെങ്കിലും, ഒരൊറ്റ ദിവസവും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകരുത് ഖുർആനിൽ നിന്ന് എന്തെങ്കിലും പാരായണം ചെയ്തിട്ടല്ലാതെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ 1-ാമത്തെ ദിവസം ഇവിടെ അവസാനിച്ചു. ഇനി ഇൻഷാല്ലാ 2-ാമത്തെ ദിവസത്തിന്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ. 1-ാമത്തെ ദിവസത്തിൽ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ, ചെറിയ സുഹൃത്തുക്കൾ. ഇതെന്തുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞത് എന്നുള്ളതിന്റെ 2 പ്രധാനപ്പെട്ട ഷറഹുകൾ നമ്മൾ വായിച്ചു. അപ്പൊ ഇതിന്റെ ഒരുപാട് പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ട് പോകണം. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദുറൂസുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയങ്ങൾ പഠിക്കാനുള്ള തൗഫീക്ക് നമുക്ക്